ഇനി അള്ളാഹു അനുവദിച്ചതോ അനുവദിക്കാത്തതോ നമ്മൾ ചെയ്യുന്നു. എന്താ വിചാരിക്കുന്നത്? അള്ളാഹു നമ്മളുടെ ഓരോ അവയവത്തെ സംബന്ധിച്ചും നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥ ഉണ്ടല്ലോ. നോക്കുന്നത് ഇന്നിന്നതൊന്നും നോക്കാൻ പാടില്ല, സംസാരിക്കുന്നത് ഇന്ന് ഇന്നതൊക്കെ സംസാരിക്കാവൂ, മറ്റുള്ളത് പാടില്ല, കളവ് പറയാൻ പാടില്ല, മറ്റേ മറിച്ച് ഒന്ന് മനസ്സിലായിക്കോളു. അപ്പോൾ ഉടമസ്ഥന്റെ സമ്മതം കൂടാതെ നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് വരുന്നതാണ്. അപ്പൊ കച്ചവടം ക്യാൻസലായി പോകും. ഇവിടെ കച്ചവടത്തിന്റെ പരിപാടിയാണ് പഠിച്ചവൻ പറഞ്ഞതാ. നോക്കുന്നത് ഇന്നൊക്കെ നോക്കാൻ പാടുള്ളൂ. കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, രണ്ട് താടിയെല്ലിന്റെ ഇടയിലുള്ള വസ്തു നാവ്, രണ്ട് തൊടകളുടെ ഇടയിലുള്ള വസ്തു ലിംഗം, ഇത് രണ്ടിനെയും അന്യ അവിഹിതമായ തെറ്റായ മാർഗത്തിൽ പ്രവർത്തിപ്പിക്കുകയില്ലെന്ന് ഏതൊരുത്തൻ ഏൽക്കുന്നുവോ, ഈ ലിംഗവും നാവും ഇത് രണ്ടും അല്ലാഹുവിന് അനിഷ്ടമായ മാർഗത്തിൽ ചലിപ്പിക്കുകയില്ല എന്ന് ഏറ്റു പറയുന്നത് ആരാണോ, ആരാണോ ആ നിലയിൽ നിലകൊള്ളുന്നത്, അവർക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ഏൽക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. കേട്ടോ, എന്താ വിചാരിച്ച ആളുകൾ? എന്നിട്ട് അല്ലാഹുവിന്റെ അനിഷ്ടമായ മാർഗത്തിൽ ലിംഗം കൊണ്ട് പ്രവർത്തിച്ചാൽ, അല്ലാഹുവിന്റെ അനിഷ്ടമായ മാർഗത്തിൽ ഈ നാവിനെ ചലിപ്പിച്ചാൽ എന്താ അപ്പൊ വരിക? കച്ചവടം പിൻവലിച്ചു. ഇതൊരു വലിയ വിഷയമാണ്. ഇത് വലിയൊരു ഒരു സൗകര്യമുള്ള സമയത്ത് പ്രതിപാദിക്കേണ്ടതുമായിരുന്നു, പക്ഷെ സംഗതി വെച്ചാൽ അവിടെ വന്ന് വീഴുക ചുരുക്കി പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ, തെങ്ങും തോട്ടം കച്ചവടം നിശ്ചയിച്ചപ്പോൾ ഇന്നെന്ന മാതിരിയൊക്കെ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. അതിന് ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഇന്നെന്ന ഭാഗങ്ങളിൽ മുളച്ചു വരുന്ന പുല്ലുകൾ ചെത്തിക്കളയണം, ബാക്കിയുള്ളതൊക്കെ അവിടെ നിന്നോട്ടെ. ആ കൂട്ടത്തിൽ ആ മുഖത്ത് ഇങ്ങനെ മുളച്ചു വരിക മുതലേ നമ്മളുടേതല്ല, ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് മുഖത്ത് മുളക്കുന്ന അവിടെ നിന്നോട്ടെ, മീശ അത് നിങ്ങൾ വെട്ടിക്കളഞ്ഞാലേ എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ വന്നിട്ട് നമ്മളോട് പറയുകയും ചെയ്തു. അപ്പൊ അതിന് വ്യത്യാസം ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഈ സാങ്കേതിക പദങ്ങളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ കണ്ട, ഹറാം മറ്റേ മറിച്ചെന്നോ തത്വങ്ങൾ മനസ്സിലായിക്കൂടെ, അതായത് പറഞ്ഞു ശരിയല്ല. അപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിക്കുക എന്നത്, അള്ളാഹുവിന്റെ അനിഷ്ടം പേടിക്കുക എന്നത് തഖ്വയാണ്. പിന്നൊന്നുള്ളത്, എത്രയോ താടി വളർത്തിയ ആളുകൾ കള്ളന്മാര് വഞ്ചകന്മാര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാ, അതിനെന്ത് ചെയ്യും? ഈ വിഷയത്തിന് മാറ്റം വരാൻ പാടുണ്ടോ? അതെന്താ കേട്ടോ, ഇത് ഇസ്ലാം ദീനാണ്. മുഹമ്മദ് നബി കൽപ്പിച്ചത് എന്ന് പറഞ്ഞാ അവിടെ മതിയായിക്കോണി. പിന്നെ മനുഷ്യന്മാരുടെ സംബന്ധിച്ചല്ലേ തെറ്റുകുറ്റങ്ങൾ വരും, അതൊക്കെ അവരുടെ മനസ്ഥിതി അനുസരിച്ചാണത്. നബിയെ ധിക്കരിക്കുന്ന സ്വഭാവത്തിൽ ചെയ്തതാണെങ്കിൽ പുറത്തു പോകേണ്ടി വരും. ധിക്കരിക്കുന്ന സ്വഭാവത്തിലല്ല സംഗതി വശാൽ അങ്ങനെ വന്നുപോയെന്നാണെങ്കിൽ അതിന്റെ കടുപ്പം കുറയും. എല്ലാം അള്ളാഹുവിന്റെ നോട്ട ഹൃദയത്തിലേക്ക്. ഇന്നമല്ലു ബിന്നിജാത്, കർമ്മങ്ങൾ നിയത്തനുസരിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ വിഷയം. പിന്നെ ഇസ്ലാം ദീനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതായി നമ്മൾ പരിഗണിക്കുക. കഴിയുന്നത് മസ്തപ്പായത്തു എന്നാ പറഞ്ഞു, നിങ്ങളെ കഴിവിൽപ്പെട്ടിടത്തോളം നിങ്ങളെ സ്വീകരിക്കണമെന്നാ പറഞ്ഞു. ഞാൻ നിങ്ങളോട് വല്ല കാര്യം കൽപ്പിച്ചാൽ നിങ്ങളുടെ കഴിവിൽപ്പെട്ടിടത്തോളം നിങ്ങളെ സ്വീകരിക്കണമെന്നു നബി കൽപ്പിച്ചു. ഇത് അമൽതുക്കും ബിഷൈഇൻ ഫഅതു മിൻഹു മസ്തഫഅതു. ഞാൻ നിങ്ങളോട് വല്ല സംഗതിയും കൽപ്പിച്ചാൽ അത് നിങ്ങൾ കഴിവിൽപ്പെട്ടിടത്തോളം ചെയ്യുക. ഇത് കഴിവിൽപ്പെട്ട കാര്യമല്ലേ, ഇത് തടി പഠിക്കാതിരിക്കല്. ഒരു താടി ചെറുപ്പം മുതൽക്കും ബാല്യപ്രായം മുതൽക്ക് താടി പഠിച്ച് ശീലിച്ച മനുഷ്യൻ ആ താടി പഠിക്കാൻ വേണ്ടി ബ്ലേഡ് വാങ്ങിയിട്ടും മറ്റു നിലയിലും പൈസ എത്ര ചെലവാക്കിണ്ടാവും? അതിന്റെ നേരിയ ഒരു അംശം പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീസബിയിൽ ധർമ്മം കൊടുത്തിട്ടുണ്ടാവും. എത്ര വലിയ വിശ്വാസം ആയിരിക്കട്ടെ, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഏതായാലും ഇവിടെ വലിയ സംഗതി കേട്ടോ. അൽ സുബിലു പിന്നെ വന്ന് പറഞ്ഞു, അൽ മന്നാനു, എന്തെങ്കിലും ധർമ്മം സംഭാവന കൊടുത്തിട്ട് അതെടുത്തു പറഞ്ഞ് അത് അയാളെ മനസ്സ് വിഷമിപ്പിക്കുന്നവൻ. ഒരാൾക്ക് ഭക്ഷണത്തിനോ അല്ലെങ്കിൽ വസ്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ സംഭാവന കൊടുത്തു, ആ സംഭാവന വാങ്ങിയവനെ നിനക്ക് ഞാൻ ഇന്നപ്പോൾ ഇന്നത് തന്നില്ലടോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മനസ്സിന് വേദനിപ്പിക്കുന്ന തരത്തിൽ അതെടുത്ത് പറഞ്ഞ അഭിമാനം പറയുന്ന മനുഷ്യൻ, അവരോട് അള്ളാഹുവിന് കഠിനമായ വെറുപ്പാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്താ സംഗതി എന്ന് പറയുക, ഇവന് ഇത് കൊടുക്കാനുള്ള വക അള്ളാഹു കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ അള്ളാഹു ആണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവൻ അത് കൈകാര്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊരു പോസ്റ്റ്മാന്റെ സ്ഥാനമേ ഉള്ളൂ. മണി ഓർഡർ അയച്ചവൻക്കാണ് യഥാർത്ഥത്തിൽ അതിനുള്ള അവകാശം. പോസ്റ്റ്മാൻ എന്റെ അവകാശം മേൽവിലാസക്കാരനെ കൊണ്ടേ കൊടുത്തതിൽ, ഞാൻ നിനക്ക് കൊണ്ടുവന്നു വന്നില്ലേ എന്ന് അബ്ദു പറയാൻ വല്ല അവകാശമുണ്ട്? അത്രയേ ഉള്ളൂ. പോസ്റ്റ്മാൻ ഈ മണി ഓർഡർ മേൽവിലാസക്കാരനക്ക് കൊണ്ടേ കൊടുക്കുന്ന ഒരു സ്ഥാനം മാത്രമാണ് ഈ സംഭാവന കൊടുക്കുന്ന ആളുടെ സ്ഥാനം. ഉടമസ്ഥൻ അള്ളാഹു ആണ് മുതലിട്ട്. ഇന്ന് അള്ളാഹുസ്ഥാമിനും ഞമ്മൾക്ക് അധ്വാനിച്ചുണ്ടാക്കിയതോ ഞമ്മളുടെ പാപ്പന്മാരിൽ നിന്നും മറ്റു അവകാശം കിട്ടിയതോ അല്ലെങ്കിൽ നമുക്ക് സംഭാവന കിട്ടിയതോ വല്ല നിധി കിട്ടിയതോ എന്തായാലും ശരി, മുതലിന്റെ ഉടമസ്ഥൻ അള്ളാഹു. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കുന്നവൻ മാത്രമാണ് മുഅ്മിൻ. അതിൽ തർക്കം പറയുന്നവൻ മുഅ്മിൻ അല്ല എന്ന് വരെ ഖുർആൻ വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ മുതൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവന് കൈകാര്യം ചെയ്തു എന്നല്ലാതെ അവന് അതിൽ അഭിമാനം പറയാനൊരവകാശമില്ല. അഭിമാനം ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസ പിഴവാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അള്ളാഹുവിന് അങ്ങനെയുള്ളവരോട് വലിയ വെറുപ്പാണ്. അൽ മന്നാനും പിന്നെ കള്ള സത്യം ചെയ്തിട്ട് ചരക്ക് ചെലവാക്കുന്ന കച്ചവടക്കാരൻ, അതായത് ചരക്കിന്റെ സാധനങ്ങളുടെ നന്മ ഇല്ലാത്തത് പറയുക, അതിനുള്ള ദോഷങ്ങൾ മറച്ചു വെക്കുക, ആ നിലയിൽ കച്ചവടം ചെയ്യുക, വല്ലാഹി വല്ലാഹി സാധാരണ അറബികളുടെ സ്വഭാവമാണ്, യാതൊരു ആവശ്യവും കൂടാതെ വല്ലാഹി എന്ന് പറയുന്നത്. അങ്ങനെ കച്ചവടത്തിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് ചെലവാക്കുന്ന മനുഷ്യനോടും അള്ളാഹുവിന് കഠിനമായ വെറുപ്പാടെന്ന് സഹിഹായ ധാരാളം ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മെ പറഞ്ഞു. നബി പറഞ്ഞത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹ്യ പ്രകാരമാണെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ വിഷയം പറഞ്ഞത് ജദിയാനിയുടെ താഴെ വസ്ത്രം താഴ്ത്തി ഇടുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ് ഈ ഹദീസിൽ പെട്ട മറ്റു വിഷയം കൂടി അങ്ങനെ വന്നതാണ്. എന്നാൽ തഖ്വയിൽ വളരെ മനസ്സിരുത്തേണ്ടുന്ന വിഷയമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഏത് കാര്യമായാലും ഏറ്റവും കാതലായ സംഗതി മനസ്സാകുന്നു. മനസ്സിന്റെ ചായ്വ് എങ്ങോട്ട്, ഏത് നിലയിൽ എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സത്യവിശ്വാസികളായിട്ടുള്ളവരെ, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ടതായ മുറപ്രകാരം സൂക്ഷിക്കുക. മുറപ്രകാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാണ് മുറ എന്നതിനെ സംബന്ധിച്ച് ആളുകൾക്ക് ചിന്താക്കുഴപ്പുണ്ടായിട്ടുണ്ട്. നബിയുടെ സഹാബികളിൽപ്പെട്ട പലർക്ക് തന്നെയും വിഷമമുണ്ടായി. ഈ മുറപ്രകാരം സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് എങ്ങനെ പഠിച്ചു, ആരെക്കൊണ്ട് കഴിയും, അത് വളരെ വേദനയ്ക്കിടയിലുള്ള പ്രയാസപ്പെട്ട ഒരു മാർഗമാണല്ലോ എന്നുള്ള പരിഭ്രമം ഉണ്ടായെന്ന് പറയും. അങ്ങനെ ഫത്തഖുല്ലാഹ മസ്തഫൈത്തും എന്ന ആയത്ത് മുഖേന അള്ളാഹു അവരുടെ പരിഭ്രമം ഒഴിവാക്കി എന്നും പറയുന്നു. അതിൽപ്പെട്ട ഒരു വിഷയം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ സദസ്സിലിരുന്നിട്ട് വഹ്യ് എഴുതുന്ന, ഖുർആൻ എഴുതുന്ന വഹ്യ് വരുന്ന അവസരത്തിൽ അതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എഴുതി വെക്കാൻ ചില സഹാബികളെ നബി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഹൻവലത്ത് ബിനു റുബയ്യ എന്ന് പേരായ ഒരു സഹാബി, സിദ്ദീഖ് എന്നിവരും ഹൻവലത്ത് എന്നിവരും തമ്മിൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ സലാം പറഞ്ഞു, സലാം മടക്കി. എന്നിട്ട് ചോദിച്ചു, എന്താണ് വിശേഷം? അപ്പോൾ ഹൻവലത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫഖ ഹൻവലത്ത്, ഹൻവലത്ത് മുനാഫിത്തായി പോയിരുന്നു. എന്താണ്, എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുന്ന അവസരത്തിൽ നബി സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും പരലോകത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയും. അതൊക്കെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള ഒരു അനുഭവം നമ്മുടെ ആത്മാവിനുണ്ടാകും. പക്ഷേ സദസ് പിരിഞ്ഞ് പുറത്തിറങ്ങി വീട്ടുകാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോൾ മിക്കതും മറന്നുപോകും. ആഹാ, അതിനെപ്പറ്റിയാണ് നിങ്ങൾ ഈ പറഞ്ഞത് മുനാഫിക്കായിരുന്നു അതേ എന്ന് പറഞ്ഞു. ഓഹ്, എന്നാ എന്റെയും സ്ഥിതി അതുതന്നെയാണ്. ആര് പറയുന്ന അബൂബക്കർ സിദ്ദീഖ്? ഞാനും ഇങ്ങനെ തന്നെയാണ്. ഇത് നിഫാഖാണോ? അങ്ങനെയാണെങ്കിൽ കാര്യം അപകടമാണല്ലോ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും എന്നുള്ള പരിഭ്രമത്തിൽ രണ്ടാളും കൂടി നമ്മൾ നബിയുടെ അടുക്കൽ പോകാന്ന് പറഞ്ഞു. നബിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സലാം പറഞ്ഞു. നബി സലാം അടിക്കിട്ട് ചോദിച്ചു, എന്താണ് വിശേഷം? സാധാരണ പ്രശ്നമാണ്, എന്താ വിശേഷം ചോദിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നാഫഖ ഹംഗലത്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഹംഗലത്ത് മുനാഫിക്കായി പോയല്ലോ എന്ന് പറഞ്ഞു. എന്താണ് വിശേഷം? അപ്പൊ ഈ മേൽ പറഞ്ഞു വിശദീകരണം പറഞ്ഞു. അങ്ങയുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുന്ന അവസരത്തിൽ അങ്ങ് സ്വർഗത്തെപ്പറ്റിയും പരലോകത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും. അത് അതൊക്കെ ഇങ്ങനെ നേരിൽ കാണുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ ഇങ്ങനെ തോന്നും. സദസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടുകാര്യങ്ങളിലും നാട്ടുകാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടാൽ മിക്കതും മറന്നുപോകും. ഓ, അതിനെ പറ്റിയാണോ? അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലവ് അന്നകും തദൂമൂന അലാ മാ അൻതും അലൈഹി ഇൻദി ലസാഫഹത്കുമുൽ മലായികത്തു അലാ ഫുർശിക്കും വഫീ തുറുഖിക്കും. നിങ്ങൾ എന്റെ സദസ്സിൽ ഇരിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്ന് വരികയാണെങ്കിൽ മലക്കുകൾ നിങ്ങൾക്ക് മുസാഫഹ നിങ്ങളോട് മുസാഫഹത്ത് കൈതരും. നിങ്ങൾ നടക്കുന്ന നേരത്തും നിങ്ങൾ ഇരിക്കുന്ന നേരത്തും, അതായത് നിങ്ങൾ ആ ആശിച്ച അവസ്ഥ ഉണ്ടല്ലോ, അത് നിറവേറാത്തതിൽ നിങ്ങൾ ദുഃഖിച്ച അവസ്ഥയുണ്ടല്ലോ, അത് മലക്കുകളുടെ അവസ്ഥയാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ അള്ളാഹുവിനെ ദർശിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഭക്തിയോടുകൂടിയും യാതൊരു മാറ്റവും വരാതെ യാതൊരു ക്ഷീണവും തട്ടാതെ അങ്ങനെ ഉറച്ചു നിൽക്കുക എന്നുള്ള അവസ്ഥ മലക്കുകളുടേതാണ്. അതുപോലെ നിങ്ങളായാൽ പിന്നെ നിങ്ങൾ മലക്കായി, നിങ്ങൾ പിന്നെ മനുഷ്യരല്ല. അതുകൊണ്ട് അത് നിങ്ങൾ ആശിക്കേണ്ടതില്ല, അത് നിറവേറാത്തതിൽ ദുഃഖിക്കേണ്ടതുമില്ല. ഹൻവലത്തെ കുറെ സമയം അതിനും കുറെ സമയം ഇതിനും ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ശരിക്കും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടും പരലോകത്തെ ഓർമ്മിച്ചുകൊണ്ടും ഉള്ള ഭക്തിപൂർവമുള്ള അവസ്ഥ ചില കുറെ സമയവും, പിന്നെ അത് ആ വക ഓർമ്മകൾ ഇല്ലാത്ത അവസ്ഥയിൽ മറ്റ് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിലും സന്തോഷങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് മേൽ പറഞ്ഞ ആ ജൈവ ധ്യാനത്തിന് അല്പം ക്ഷീണം തട്ടുന്ന അവസ്ഥയിൽ ആകുന്നതിനും വിരോധമില്ല, രണ്ടിനും കുറെ കുറെ സമയം ഇരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത് ഹഖത്തു ഖാതി എന്നുള്ളതിന് എതിരല്ല എന്നർത്ഥം. ഒന്ന് മറ്റേ തടസ്സമായി പോകരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മുതലുകളും അള്ളാഹുവിന്റെ ധ്യാനത്തിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കി പോകരുത്. അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഓർമ്മിക്കലും ഓർമ്മിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യലും കച്ചവട നിമിത്തമോ മറ്റ് മുതൽ സംബന്ധമായ കാര്യങ്ങൾ നിമിത്തമോ മറ്റ് മുടങ്ങിപ്പോകരുത് എന്നുള്ളതേ ഉള്ളൂ. അത് ഓരോ കാര്യം അതിന്റെ മുറപ്രകാരം നടന്നുകൊള്ളട്ടെ. ഒമഞ്ഞ ഫാലിക്ക മക്കൾ നിമിത്തവും കച്ചവട നിമിത്തവും അള്ളാഹുവിന്റെ ദിക്ർ ആരെങ്കിലും കൈവിട്ട് കളയുന്ന പക്ഷം അവരാണ് നിഷ്ഠക്കാർ, നഷ്ടം അവർക്കാണ്. ഒരു കച്ചവടക്കാരൻ സമയത്തിന് പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കച്ചവടത്തിൽ ക്ഷീണം തട്ടിപ്പോകും. കുറച്ച് സമയം എനിക്ക് വരുന്ന ഇടപാടുകൾ വേറെ വീടുകളിലായി പോകുമല്ലോ, അപ്പൊ എനിക്ക് ആ ലാഭം കിട്ടാതെയായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇവൻ പള്ളിയിൽ പോകാതെ ഇരിക്കുന്നത്. ആ ലാഭം ആഗ്രഹിച്ചിട്ടാണ്. എന്നാൽ അത് ലാഭമല്ല, നഷ്ടമാകുന്നു എന്ന് അള്ളാഹു പറയുന്നു. കുറെ മുതലുണ്ടാകുന്നതിലല്ല കാര്യം, മുതൽ ഉപയോഗപ്പെടണം, ഫലപ്രദമാകണം, അതിലാകുന്നു കാര്യം. അപ്പോൾ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടും പള്ളിയിൽ തന്നെ ഇരുന്നും ഖുർആൻ ഓതിയും ദിക്ർ ചൊല്ലിയും നിസ്കരിച്ചും ആകുക എന്നുള്ളത് കുറച്ച് മേലേക്കടിയിലുള്ള കവിഞ്ഞ അവസ്ഥയാകുന്നു. അത് ഹഖത്തു ഖാതി എന്നതിൽ പെട്ടതല്ല. പിന്നെ എന്താണ് ഹഖത്തു ഖാതി എന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? അത് ഞാനൊരു ഹദീസ് പറയാം, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൻഫലഖ സലാസത്തു നഫരിൻ ദീർഘമായ ഹദീസാണ്. ഹദീസിന്റെ വാചകം ഇവിടെ പിന്നെ മോദി കേൾപ്പിക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് വിഷയം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പഴയ കാലത്ത് ബനു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട മൂന്നാളുകൾ ഒരു വഴിയിൽ നടന്നു പോകുകയായിരുന്നു. ഹത്ത ആവാഹുമുൽ മബീതു ഇലാ ഗാരി, അതായത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ സന്ധ്യയായപ്പോൾ അന്തി ഉറങ്ങാൻ സ്ഥലം കാണാതെ വിഷമിച്ചിട്ട് എന്ത് മാർഗം എന്ന് അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ നോക്കിയപ്പോ തിരക്കടില്ല, ഇതിനകത്ത് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ആ മലയുടെ ഗുഹയിൽ കടന്നുകൂട്ടി. അവരതിന്റെ ഉള്ളിൽ കടന്നതിന് ശേഷം മലയുടെ മുകളിൽ നിന്ന് ഒരു പാറക്കല്ല് ഉരുണ്ടു വന്നിട്ട് ആ ഗുഹയുടെ മുഖം അടഞ്ഞുപോയി. പുറത്തു പോകാൻ ഒരു നിവൃത്തിയില്ല. അങ്ങനെ എന്ത് മാർഗം എന്നാലോചിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവരിൽ ഒരാൾ പറഞ്ഞു, നാം ഇതിനിടക്ക് അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, വേറെ യാതൊരു പണിയുമില്ലാതെ. നേരത്തെ കപ്പലിന് കാറ്റുകുഴിയപ്പോ ബദരികൾ വിളിച്ച കഥ പറഞ്ഞില്ലേ, അമ്മ അതിനുള്ള ഏർപ്പാടൊന്നും അവർക്ക് പരിചയമില്ല, അവർക്ക് അതിൽ വിശ്വാസമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരിൽ ഒരാൾ പറയാം, അയാൾ ആലോചിച്ചപ്പോൾ അയാൾക്ക് ഓർമ്മ വന്ന ഒരു വിഷയം അദ്ദേഹം എടുത്ത് പറയുന്നു, അള്ളാഹുവേ, എനിക്ക് എന്റെ ഉമ്മയും ബാപ്പയും വയസ്സായി ക്ഷീണിച്ച് അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് ചെലവിന് കൊടുക്കുവാനും ഞാൻ ഒരാൾ ബാധ്യസ്ഥനായി, വേറെ ആളില്ല. ഞങ്ങൾക്ക് ജീവിതമാർഗം ആടിനെ മേയ്ക്കലായിരുന്നു. ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി ആടുകൾക്ക് തിന്നാൻ പറ്റിയ ഇലയും പുല്ലും അന്വേഷിച്ച് ഞാൻ ആടുകളെ തെളിച്ചിങ്ങനെ പോയി 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 ഒരു ദിവസം കുറെ ദൂരെ പോയി പോയി അങ്ങനെ മടങ്ങി വന്നപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിയിരിക്കുന്നു. എന്റെ പതിവ് പ്രകാരം പാല് കറന്നിട്ട് ഉമ്മാക്കും ബാപ്പാക്കും കൊടുത്തിട്ട് അതിനുശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി വന്നപ്പോൾ ഉമ്മയും ബാപ്പയും ഉറങ്ങിയ പാൽപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിന്നു. ഇവരെ വിളിച്ചുണർത്താൻ എനിക്കിഷ്ടമില്ല, വയസ്സന്മാരാണല്ലോ, ഉറച്ചിൽ വിളിച്ചുണർത്തിയല്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ടായെങ്കിലോ എന്ന ശങ്ക. അവരെ അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക് പാല് ആദ്യം കൊടുക്കാനും എനിക്കിഷ്ടമില്ല, എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് ഞാനങ്ങനെ നിന്നു. ഒന്നും തിരിയാതെ ആദ്യം കുട്ടികൾക്ക് കൊടുത്താൽ അത് ഉമ്മയോടും ബാപ്പയോടും ഒരു അനാദരമായി പോകുമോ എന്ന ശങ്ക, വിളിച്ചുണർത്തിയാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി പോകുമോ എന്ന ശങ്ക. അങ്ങനെ പാൽപാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിന്ന് നേരം വെളുത്തു. നേരം വെളുത്ത് ഉമ്മയും ബാപ്പയും ഉറക്കുണർന്നു, അവർക്ക് കുടിക്കാൻ കൊടുത്തു, അവർ കുടിച്ചതിന് ശേഷം മക്കൾക്കും കൊടുത്തു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട വിഷമം നീക്കി തരയണമേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ പ്രാർത്ഥനയോടുകൂടി പാറക്കല്ല് കുറേയാട് നീങ്ങി. അത്ര പുറത്തു വരാൻ കഴിയൂല. അപ്പോൾ രണ്ടാമത്തെ ആള് അയാൾ ആലോചിച്ചിട്ട് അയാൾക്ക് ഓർമ്മ വന്ന ഒരു വിഷയം ഇങ്ങനെ എടുത്തു പറഞ്ഞു, അള്ളാഹുമ്മ അള്ളാഹുവേ, ഇന്നഹു കാനലി ഉജറാഉ, എനിക്ക് കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഒരു കർഷകനാണ് ഇദ്ദേഹമെന്നും കൃഷി തൊഴിൽ ചെയ്തവർക്ക് പ്രതിഫലം കൊടുത്തുകൊണ്ടിരുന്നത് ധാന്യമാണെന്നും മനസ്സിലാകുന്നു. അത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഒരു ദിവസം കൂലി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി എല്ലാവരും കൂലി വാങ്ങിപ്പോയി, ഒരാൾ കൂലി വാങ്ങാതെ പോയി കളഞ്ഞു. കൂലി വാങ്ങാതെ പോയവന്റേത് ഞാൻ കൃഷി ചെയ്തു, അതാണ് ധാന്യം എന്ന് മനസ്സിലാക്കുന്നത്. കൃഷി ചെയ്തു, വീണ്ടും വീണ്ടും കൃഷി ചെയ്തു, കുറെ കാലം അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അധ്വാനവും ചെലവും ഒക്കെ എന്റെ വക, ആദായം മുഴുവനും ആ തൊഴിലാളിയുടെ വക, അതൊക്കെ മാറ്റിവെച്ചു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് മുതൽ വർദ്ധിച്ചു കേട്ടോ. ധാന്യം ഗോതമ്പാണെന്ന് വിചാരിച്ചോളി, ഒരു പത്ത് മേനി വിളയും എന്നും വിചാരിച്ചോളി. അപ്പോ ഒരു സേർ ഗോതമ്പം കൂലി, അത് കൃഷി ചെയ്തു, ഒന്നാമത്തെ തവണ പത്ത് സേറായി, അത് മുഴുവനും കൃഷി ചെയ്തു, അത് രണ്ടാം തവണ 100 സേറായി, അത് മുഴുവനും കൃഷി ചെയ്യും, മൂന്നാം തവണ 1000 സേറായി. ഈ നിലയിലാണ് വർദ്ധിച്ചു. അങ്ങനെ ആ തൊഴിലാളിക്ക് വേണ്ടി ഞാൻ സ്വത്ത് വാങ്ങി, അയാൾ പറയാം, ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ അടിമയെ വിലക്ക് വാങ്ങി, കന്നുപൂട്ടാൻ കന്നിനെ വാങ്ങി, ഇങ്ങനെ കുറെ മുതലുണ്ടായി. അതൊക്കെ ആ തൊഴിലാളിയുടെ വകയായി ഞാൻ മാറ്റി വെച്ചു, എനിക്കൊന്നും വേണ്ട, അധ്വാനമൊക്കെ എന്റെ വക. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ വന്നു, ഏ മുതലാളി, എന്റെ കൂലി എവിടെ? എടോ, അതാ കാണുന്ന സ്ഥലവും ആ കന്നുകളും ആ അടിമയും അതൊക്കെ നിന്റെ വകയാണ്. ഏ, നിങ്ങൾ എന്താണ് ആളെ കളിയാക്കുന്നത്? ഞാൻ ഒരു വർഷമല്ല പണിയെടുത്തിട്ടുള്ളൂ, അതിനൊക്കെ എടോ, ഞാൻ അതുകൊണ്ട് ഇന്നെന്ന മാതിരിയൊക്കെ ചെയ്തു, എനിക്കൊന്നും ആവശ്യമില്ല, എല്ലാം നീ എടുക്കാം. അവൻ അതെല്ലാം കൈവശം വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അയാൾ പറയാണ്, അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ബിത്തിഖാ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ. അല്ലാഹുവേ, മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട വിഷമം നീക്കിത്തരയണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. കല്ല് കുറേയും കൂടി നീങ്ങി. അപ്പോൾ മൂന്നാമൻ അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹു കാനത്തിലി ഇബ്നത്തു അമ്മില്ലി എനിക്ക് എന്റെ ഒരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു പുരുഷന്മാര് സ്ത്രീകളെ പ്രേമിക്കുന്നതിന്റെ അങ്ങേയറ്റത്തോളം വളരെ കഠിനമായി ഞാൻ അവളെ പ്രേമിച്ചു എനിക്ക് ഒതുക്കാൻ കഴിയാത്ത നിലയിലുള്ള നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലുള്ള വികാരമുണ്ടായി അവളുടെ നേരെ എന്റെ വികാരം നിറവേറ്റിത്തരാൻ അവളോട് ഞാൻ ആവശ്യപ്പെട്ടു അവൾ സമ്മതിച്ചില്ല വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു സമ്മതിച്ചില്ല അവസാനം അവൾക്ക് വലിയ പട്ടിണിയും ഭയവും നേരിട്ട് അവൾ എന്റെ അടുക്കൽ വന്ന് സഹായം തേടി അഹോ എത്ര കാലമായി പെണ്ണൻ നിന്നോട് ഞാൻ ആഗ്രഹം പറയുന്നു സമ്മതിച്ചില്ലല്ലോ ഇപ്പൊ എന്റെ സഹായം നിനക്ക് വേണമല്ലേ ശരി അങ്ങനാട്ടെ എന്താണ് വേണ്ടത് 120 ദീനാറ് വേണം ആയിക്കോട്ടെ ഇപ്പൊ ഒരുക്കണ്ടോ മനസ്സില്ല മനസ്സിലെ അവള് സമ്മതിച്ചു അതിന് തയ്യാറായി രണ്ടുപേരും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അദ്ദേഹം തുറന്നു പറയുന്നു വസ്ത്രം നീക്കി ആ 5 നിമിഷത്തിൽ അവൾ പറഞ്ഞു അള്ളാഹുവിനെ സൂക്ഷിച്ചോ അവകാശം കൂടാതെ മുദ്ര പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞു എന്താ അത് അവകാശം നിക്കാഹി കൊണ്ടല്ലേ ഈ അവകാശം ഉണ്ടാവുകയുള്ളൂ ആ നിക്കാഹി നമ്മളിൽ ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞാൻ അള്ളാഹുവിനെ ഓർമ്മിച്ച് പേടിച്ച് പിൻവാങ്ങി അവളെ വിട്ടയച്ചു اللهم ان كنت تعلم اني فعلت ذلك ابتغاء وجهك ففرج عنا ما نحن فيه من هذه الصخره اللهவே மேல் பிரகாரம் நான் செய்தது നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങളകപ്പെട്ട വിഷമം നീ ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു ആ കല്ല് പൂർണ്ണമായി നീങ്ങുകയും അവരെല്ലാം എറിയുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു റവാഹുൽ ബുഖാരിയു മുസ്ലിം അപ്പോൾ ഈ മൂന്നാളുടെ വിഷയത്തിലും തഖ്വയുടെ ജീവൻ ശരിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മൂന്നാമന്റേതാണ് ഏറ്റവും പ്രകടമായി കാണുന്നത് എന്താണ് വളരെ ആശിച്ചുകൊണ്ടിരുന്നു വളരെ കാലം ആശിച്ചുകൊണ്ടിരുന്നു ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു നാണം കെട്ട് ആവശ്യപ്പെട്ടു എന്നിട്ടൊന്നും സമ്മതിക്കാതെ ഇപ്പോൾ പരിപൂർണമായി സ്വാധീനപ്പെട്ട അവസരത്തിൽ ഇത്തക്കില്ലാഹ എന്ന് കേട്ടപ്പോൾ കേട്ടോ ഈ പാല് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ നൊര ഇങ്ങനെ പൊത്തി പൊതി അപ്പൊ ഒരു പച്ചവെള്ളമാണ് ഇത്തിച്ചാൽ നൊരണ്ട ഒതുക്കും എന്നതുപോലെ ഇത്തക്കില്ലാഹ എന്ന് കേട്ടപ്പോൾ അയാളുടെ മനസ്സിൽ പതച്ചു പൊന്തി നിറഞ്ഞു നിൽക്കുന്ന ആ നൊരയുണ്ടല്ലോ ശഹവത്തിന്റെ നൊര ഇത്തക്കില്ലാഹ എന്ന് കേട്ടപ്പോ അതാണ് അമൃതം അതാണ് തഖ്വ കുറെ അധികം നിസ്കരിക്കലോ ദേശവി മറിക്കലോ അതൊന്നും അല്ല തഖ്വ ഏ ദേശവി താടൂകനുണ്ടല്ലോ ദേശവി കച്ചവടം ഹോൾസെയിൽ കച്ചവടത്തിന്റെ മക്കത്ത് ഞാൻ വലിയ തസ്വീഹുകാരനാണ് വിക്രി ചെല്ലുന്നവനാണെന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടായ തനിച്ച റിയായിന്റെ ഒരു വസ്തുവാണത് അതൊന്നും അല്ല തഖ്വ എന്ന് പറഞ്ഞ തഖ്വത എന്നാൽ ഈ മൂന്നാളുടെ കാര്യം വ്യത്യാസമുണ്ട് ഈ മൂന്നാമന്റെ കാര്യം അതിന് വ്യത്യാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് അള്ളാഹുവിന്റെ കോപത്തിനും ശിക്ഷക്കും പാത്രമാകും അങ്ങനത്തെ സംഗതിയാണ് മറ്റേത് രണ്ടും അങ്ങനത്തെതല്ല എന്ത് ഉമ്മയും ബാപ്പയും ഉറങ്ങി എണീക്കുമ്പോ അവർക്ക് പാല് കൊടുക്കാം എന്ന് അവർക്ക് വേണ്ടത് മാറ്റിവെച്ചിട്ട് ഈ കരിഞ്ഞു നിലവിളിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ കുറ്റക്കാരനല്ല ഉറപ്പാ അഥവാ ഒന്ന് പതുക്കെ വിളിച്ചുകൊളുത്തിയാൽ അതും കുറ്റക്കാരനാവൂല പക്ഷേ അയാളുടെ മനസ്സ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് തിരിയാതെ കണ്ടുള്ള ഒരു വിഷമാവസ്ഥയിലായിപ്പോയി അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തമാണ് മൂപ്പര് ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് അതിന് ഒരു പരിഗണന ഉണ്ടെന്നാകുന്നു ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റേതും ആ തൊഴിലാളി ഉണ്ടല്ലോ ആ തൊഴിലാളി ഒരു ദിവസം പണിയെടുത്തതിന് ഇതെല്ലാം കൂടി സമ്പാദിച്ചു കൊടുക്കേണ്ട യാതൊരു ബാധ്യതയും ഇല്ല പിന്നെ അതിപുണ്യം ആ തൊഴിലാളിയുടെ കൂലി കൊണ്ട് കൃഷി ചെയ്ത് അതിങ്ങനെ വളർന്ന് 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 ഒരുപാട് സ്വത്തുണ്ടായി അത് മുഴുവനും കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരനായി പോകുമെന്നൊരു വിധി ഒരിക്കലും ഇല്ല പിന്നെ എന്താണ് അയാളുടെ മനസ്സിന്റെ മനഃശുദ്ധിയാണ് അവിടെ പരിഗണിക്കുന്നത് ഇതാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടവും പരലോക മോക്ഷവും നേടേണ്ട രൂപം ഇതാ. എന്നല്ലാതെ എന്ത് ചെയ്താലും അവിടെ ഒക്കെയും പരിഗണിക്കേണ്ടത് മനസ്ഥിതിയാകുന്നു കേട്ടോ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ അനുസരിച്ചാകുന്നു, അല്ല നിയ്യത്ത് അനുസരിച്ചാകുന്നു കർമ്മങ്ങൾ പരിഗണിക്കുന്നത്. കാര്യം ഒന്നായിരിക്കും, പക്ഷേ മനസ്ഥിതി അനുസരിച്ച് അതിന്റെ വിധി വ്യത്യാസപ്പെടുകയും ചെയ്യും. നമ്മൾ കുളിക്കലുണ്ടല്ലോ, ദേഹത്തിൽ ചേറും ചളിയും ചൂടും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കുളിക്കലുണ്ടല്ലോ, അതൊരു വക. ജനാബത്ത് കുളിക്കുന്നതോ അത് വേറൊരു വക. എന്താണ് ഈ അശുദ്ധി? ജനാബത്ത് എന്ന അശുദ്ധി ഒഴിഞ്ഞിട്ട് വേണം കൃത്യത്തിന് നമസ്കരിക്കാൻ. സമയം തെറ്റാൻ പാടില്ലതാനും. അപ്പോൾ കൃത്യമായിട്ട് നമസ്കരിക്കണമെങ്കിൽ ഈ അശുദ്ധി ഒഴിവായേ പറ്റുകയുള്ളൂ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാകുന്നു ഈ കുളി. ഇതിന്റെ സ്ഥാനം ഒന്ന് വേറെ, മനസ്സിതി കൊണ്ടും സന്ദർഭം കൊണ്ടും അതിന്റെ നിയമം മാറി വരുന്നു. ഇത് ഇബാദത്തിന്റെ കുളിയാണ്. ജനാബത്ത് കുളിയെന്ന് ഇബാദത്താണ്. മറ്റേതൊരു ഹലാലായ കുളിയുമാണ്. യാതൊരു തെറ്റുമില്ല, കുളിച്ചോളൂ. പിന്നെ മനുഷ്യരുടെ ഇടയിൽ ഈ ദുർനാറ്റങ്ങളുമായി ഇടപെടുന്നത് വിരോധിക്കപ്പെട്ട സംഗതി ആയതുകൊണ്ട് ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊരു അതിപുണ്യമാണ്, അതിപുണ്യമാണ്. എന്നല്ലാതെ കുറ്റക്കാരനായൊന്നുമില്ല. പിന്നെ ഒരു ജാതി കുളിയുണ്ട്, ഗംഗാ നദിയിലും യമുനാ നദിയിലും അമ്പലക്കുളത്തിലും. അതെന്തിനാണെന്നറിയോ? ആ ദൈവങ്ങളുമായുള്ള ബന്ധം ഉറപ്പിക്കാൻ, ദൈവങ്ങളുടെ സംരക്ഷണവും സഹായവും ലഭിക്കാൻ. അവിടെ മനസ്സിതി വേറെയായി പോയി. അപ്പൊ അത് ശിർക്കിന്റെ കുളിയാ. അപ്പൊ ഈ ജനാബത്ത്, ഹൈള്, നിഫാസ് അതിന്റെ കുളിയിൽ തക്കുമുണ്ട്. എന്താണ്? അള്ളാഹുവിന്റെ പുറത്ത് ആഗ്രഹിക്കലാണ് അതിന്റെ സംഗതി. അതുകൊണ്ട് അത് ദീനിൽ വേണ്ടപ്പെട്ട, ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഇബാദത്താകുന്നു. ഗംഗാ നദിയിലെയും യമുനാ നദിയിലെയും അമ്പലക്കുളത്തിലെയും കുളി. അമ്പലക്കുളം അവിടുത്തെ പൂജാരിക്ക് ഒരു പ്രത്യേക കുളവും സാധാരണക്കാർക്ക് ഒരു വലിയ കുളം പൊതുവായിട്ട് വേറെയുമാണ് അത്രേ. ഏതായാലും ആ കുളിയിൽ വേറെ നിയ്യത്തുണ്ട്, അതുകൊണ്ട് അതിന്റെ സ്ഥിതി വേറെയാണ്. മനസ്സിലാക്കണം വിഷയം. എന്റെ നാട്ടിൽ കുട്ടികൾക്ക് ആസ്തമ ഉണ്ടായാൽ കാഞ്ഞിരമുറ്റത്തേക്ക് തലമുടി നേർച്ചയാക്കുന്ന ഒരു ഏർപ്പാടാണ്. ആറുമാസക്കാലം തലമുടി അടിക്കാതെ വെട്ടാതെ നിലനിർത്തിയിട്ട് അവധി എത്തുമ്പോൾ മുടി കളയിക്കും. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരു വക. പിന്നെ ഹജ്ജിലും ഉംറയിലും ഇടപെട്ടാൽ, ഇഹ്റാം ചെയ്താൽ പിന്നെ ആ കർമ്മം പൂർത്തിയാകുന്നതുവരെ മുടി വടിക്കാനോ വെട്ടാനോ പാടില്ലല്ലോ. അങ്ങനെ ഒരു വക. കുറച്ച് ദിവസം അങ്ങനെ മുടി നിർത്തുമല്ലോ. അവർക്ക് നിങ്ങൾ നിത്യം പോകുമ്പോ ദിവസമൊന്നുമില്ല, മണിക്കൂറുകളെയുള്ളൂ ഏതെങ്കിലും. അങ്ങനെ ഒരു വക. പിന്നെ ഇതാ നമ്മളെ ചങ്ങായിമാരൊക്കെ മുടി വെച്ചിരിക്കുന്നത് എന്താണ്? അതൊരു സൗകര്യമാണ് ഇത്ര, അഥവാ സൗന്ദര്യമാണ് ഇത്ര. അങ്ങനെ മൂന്ന് വിധത്തിലുള്ള മുടി നിർത്തൽ. ഒന്ന് തഖ്വയുടെ മുടി നിർത്തലാ. ഏത്? ഹജ്ജിലും ഉംറയിലും നിർത്തുന്നത് പ്രധാനപ്പെട്ട ഒരു തഖ്വയാകുന്നു കേട്ടോ. പിന്നെ ഇതോ ഇതൊരു ഹലാലായ കാര്യവുമാകുന്നു. കതിർമുറ്റത്തേക്ക് നേർച്ചയാക്കിയിട്ട് മുടി നിർത്തൽ അത് ശിർക്കിന്റെ ഇബാദത്തുമാകുന്നു. എന്തുകൊണ്ടാ വ്യത്യാസം വരുന്നത്? അതാ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ നിയ്യത്തനുസരിച്ചാകുന്നു പരിഗണിക്കുന്നത്. ഏത് കാര്യവും എത്രയും നല്ല കർമ്മമായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ട് അപകടം നേടുന്നത്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്ന മൂന്ന് കൂട്ടം ആളുകളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നൊരു മുഖവര എന്ന് പറഞ്ഞിട്ട് നബിയാണ് പറയാൻ തുടങ്ങി. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം പണം ചെലവഴിച്ചവനാണ്, ധർമ്മം കൊടുത്തവനാണ്, സംഭാവന കൊടുത്തവനാണ്. അത് കൊടുത്ത ഒരു വ്യക്തിയല്ല, ധാരാളം ആളുണ്ടാവും. അവരെ മഹ്ഷറിൽ ഹാജരാക്കിയിട്ട് അള്ളാഹു അവരോട് ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇന്നിന്ന നിനക്ക് ഇന്നിന്ന ഗുണങ്ങളൊക്കെ ചെയ്യുന്നിട്ടുണ്ടായിരുന്നല്ലോടോ, എന്താ എനിക്ക് നീ എന്ത് ചെയ്തു? നിനക്ക് പ്രിയങ്കരമായ എല്ലാ മാർഗങ്ങളിലും ഞാൻ ധനം ചെലവഴിച്ചിട്ടുണ്ട്. ഈടോ നീ വലിയൊരു ധർമ്മിഷ്ഠനാണ് എന്ന് നിന്നെ പറ്റി ആളുകൾ പറയാൻ നീ ആഗ്രഹിച്ചില്ലേ? ഓ, ആഗ്രഹിച്ചു. അത് പറയും ചെയ്തല്ലോ, നീ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടിയല്ലോ, എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ കളവല്ലേ? ഉത്തരവില്ല. ഒന്ന്, പിന്നെ അള്ളാഹുവിന്റെ ഫീസബീലിൽ യുദ്ധം ചെയ്ത് ഷഹീദായ കൂട്ടരാണ്, അവരെ ഹാജരാക്കിയിട്ട് അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദി. അള്ളാഹു, നിന്റെ അടിയാറുകൾക്ക് നിന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുവാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ലഭിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായവനാണ് ഞാൻ. ഇതിലപ്പുറം ചിന്തുവാണ്. നീ വലിയ ധീരപരാക്രമിയാണെന്നും വലിയ ത്യാഗി ആണെന്നും നിന്നെ പറ്റി ആളുകൾ പറയാൻ നീ ആഗ്രഹിക്കില്ലേ? അത് പറയും ചെയ്തല്ലോ. നീ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടിയില്ലേ? എനിക്ക് പറ്റിയെന്ന് പറഞ്ഞത് കളവല്ലേ? കുടി. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ ഞാമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാമത്തായിട്ടുള്ള പദവിജ്ഞാനം ലഭിച്ചവരാകുന്നു മതപണ്ഡിതന്മാർ. അവരെ ഹാജരാക്കിയിട്ട് അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തോ എന്ന് ചോദിക്കും. അള്ളാഹുവിൻ വളരെ ആളുകളെ, വിവരമില്ലാത്തവരെ ഞാൻ പഠിപ്പിച്ചു, താന്തോന്തികളും തമ്മാടികളുമായി നടന്നിരുന്നവരെ ഞാൻ ഉപദേശിച്ചു, അവർക്ക് നേർമാർഗത്തിലായി. നീ വലിയ പണ്ഡിതനാണ്, പ്രാസംഗികനാണ് എന്ന് നിന്നെ പറ്റി ആളുകൾ പറയാൻ നീ ആഗ്രഹിച്ചില്ലേ? അത് പറയും ചെയ്തല്ലോ. എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ കളവല്ലേ? തുടങ്ങി ഈ മൂന്ന് കൂട്ടരെയും അള്ളാഹു നരകത്തിൽ എടുത്തെറിയുക, മലക്കുകളോട് കൽപ്പിക്കും. അവരാണ് ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്നവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കുന്നു സഹോദരന്മാർ, എന്താപ്പോ ഇവർ മൂന്ന് കൂട്ടരുടെയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പുണ്യ ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്, കാര്യങ്ങളാണ്. പക്ഷേ നിയ്യത്ത് മോശമായിപ്പോയി, അതുകൊണ്ട് സർവം തകർന്നു. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഒരു കാര്യം ഉണർത്തുന്നു, ഇവര് മൂന്നുപേരെയും ആദ്യമായി നരകത്തിൽ എറിയും എന്ന് പറഞ്ഞപ്പോൾ അവര് ശാശ്വതമായി നരകത്തിൽ തന്നെ എന്ന് കരുതണ്ട കേട്ടോ. എന്താണെന്നറിയോ, തൗഹീദ് അവർക്കുണ്ടെങ്കിൽ ഒരു കാലാവധിക്ക് ശേഷം അവർക്ക് മോചനം ഉണ്ട്, സ്വർഗത്തിലേക്ക് അള്ളാഹു അവരെ അനുവദിക്കും എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിഞ്ഞിരിക്കുന്നു. തൗഹീദ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, വേറെ ആരോടും പ്രാർത്ഥിക്കാതിരിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കാതിരിക്കുക എന്ന തൗഹീദ് അവനിൽ ഉണ്ടെങ്കിൽ അവനക്ക് രക്ഷണ്ട്, യാതൊരു സംശയവും. അവസാനം രക്ഷണ്ട്, കുറെ കാലം നരകശിക്ഷ അനുഭവിച്ചതിനു ശേഷം അവർക്ക് മോചനം കിട്ടും എന്നുള്ളത് വളരെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയുമാണ്. അപ്പോൾ ഇവിടെ ഒക്കെയും പ്രധാനമായിട്ടുള്ളത് എന്താണ്? തഖ്വയുടെ മർമ്മം, കാതല്, മനസ്സ് ശുദ്ധിയാകുക. ഹത്ത ഹഖ തുഖാതിഹി എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായ സംഗതി അതാകുന്നു. പിന്നെ ഹഖ തുഖാതിഹി എന്നതിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഷയം, എങ്ങനെയാണ് തഖ്വ ചെയ്യേണ്ടത്, എങ്ങനെ എന്ത് ഇബാദത്താണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുവാൻ അള്ളാഹു അയച്ച ഒരാളുണ്ടല്ലോ. ആരാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ളതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ പാടില്ല, കുറക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല. ഇതാണ് ഹഖത്തു ഖാതിഹി എന്നതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം. അതായത് ഞാൻ ഒരു ഹദീസ് പറയുന്നു, جاء ثلاثه نفر الى بعض بيوت ازواج النبي صلى الله عليه وسلم. النبي صلى الله عليه وسلم യുടെ ഭാര്യമാരിൽ പെട്ട ഒരാളുടെ വീട്ടിൽ മൂന്ന് ആളുകൾ വന്നു. നബിയുടെ സഹാബികൾ മൂന്ന് ആളുകൾ വന്നു. يسالون عن عباده النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത്, അതായത് പള്ളിയിൽ വെച്ചൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും കാണാം, അങ്ങനെ അല്ലാതെ വീട്ടിനകത്ത് വെച്ചൊക്കെ ചെയ്യുന്നത് എന്തൊക്കെ എന്ന് അന്വേഷിക്കാനാണ് വന്നത്. അത് അറിഞ്ഞിട്ട് അതുപോലെ ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഫലമ്മ ഉഹ്ബിറു, അങ്ങനെ അവർക്ക് വിവരം കിട്ടിയപ്പോൾ വീട്ടുകാർ വിവരമൊക്കെ പറഞ്ഞു കൊടുത്തു, ഇന്നെ മാതിരിയൊക്കെ ചെയ്യാറുള്ളത്. അത് അവര് ഒരു കുറഞ്ഞ പരിപാടിയാണെന്ന് ചോദ്യതുപോലെ അവർക്ക് ഉണ്ടായി. നബിയുടെ ഇത് കേട്ടപ്പോൾ അത് അത്ര ഒന്നും പോരല്ലോ. നമ്മളും നബിയുമായി എവിടെ കിടക്കുന്നു? നബി വളരെ അനുഗ്രഹീതനാണ്, വളരെ ഭാഗ്യവാനാണ്. നമ്മൾ മഹാപാപികളും വലിയ വീഴ്ചക്കാരുമാണ്. നബി അങ്ങനത്തെ ഉള്ള ആളായതുകൊണ്ട് അത്രയൊക്കെ മതി. നമ്മളെ കാര്യം വളരെ മോശമായതുകൊണ്ട് നമ്മളൊന്ന് കാര്യമായി അധ്വാനിക്കുക തന്നെ വേണം എന്ന് ഒരു മൂന്നാളും ആലോചിച്ചു. എന്നിട്ട് അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ നേരം വല്ലൊരാളും നമസ്കരിക്കുകയാണ്, തീരെ ഉറങ്ങൂലെന്ന് പറഞ്ഞു. മറ്റേ ആള് പറഞ്ഞു, ഞാൻ കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കുകയാണ്, ഒരിക്കലും നോമ്പ് ഉപേക്ഷിക്കൂല. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ പെണ്ണുകളുമായി യാതൊരു ഇടപാടും വേണ്ട, ബ്രഹ്മചര്യം ആചരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ പുതിയത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, എടോ നിങ്ങളാണോ ഇന്നെന്നെ മാതിരിയൊക്കെ പറഞ്ഞത്? ഓ ശരി കേട്ടോ, അമ്മ ശർദിച്ചോൾ. വളരെ ഗൗരവമായ വിഷയം പറയാൻ പോകുന്നിടത്താണ് അമ്മ എന്നും അല എന്നും ആദ്യം പറയല്. നല്ല മനസ്സിലായിക്കോളി, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നീല അഖ്ഷാകും ലില്ലാഹി വഅത്ഖാകും ലഹു, ഞാൻ നിങ്ങളെല്ലാവരെക്കാളും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നവനും സൂക്ഷിച്ച് ജീവിക്കുന്നവനുമാകുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇടപെട്ട് ഇടപെട്ടാണ് നോമ്പ് നോൽക്കുന്നത്, ഇടപെടാതെ കൊല്ലം മുഴുവൻ നോമ്പ് നോൽക്കൽ ഞാൻ ചെയ്യലില്ല. അതുപോലെ രാത്രി മുഴുവനും തീരെ ഉറങ്ങാതെ നമസ്കരിക്കൽ എനിക്ക് പതിവില്ല. കുറെ ഉറങ്ങും, കുറെ നമസ്കരിക്കുന്നതാണ് എന്റെ സമ്പ്രദായം. വിവാഹം ചെയ്ത് ഭാര്യമാരോടുകൂടെ ബന്ധപ്പെട്ട് കഴിയുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്റെ നടപടി. ഇതിഷ്ടപ്പെടാതെ ഇതിനൊക്കെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം ഫലൈസം ഇനി അവൻ എന്റെ കുട്ടിപ്പെട്ടാല്ല. സ്നേഹിതന്മാരെ, ബുദ്ധിയുള്ളവരെ ചിന്തിക്കുക. എന്താ ഇപ്പൊ പറഞ്ഞത്? നേരം പുലരോളം തീരെ ഉറങ്ങാതെ നമസ്കരിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം മുറിഞ്ഞു പോയെന്ന് നബി പറയുന്നു കേട്ടോ. കൊല്ലം മുഴുവനും ഇടപെടാതെ നോമ്പ് നൽകാൻ തീരുമാനിച്ചാൽ നബിയുമായുള്ള ബന്ധം മുറിഞ്ഞു പോയി. പെണ്ണ് കെട്ടാതെ അഥവാ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭാര്യയെ സമീപിക്കാതെ ജീവിക്കാൻ ഒരുത്തൻ വിചാരിച്ചാൽ നബിയുമായുള്ള ബന്ധം മുറിഞ്ഞു പോയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹഖത്തു ഖാതിഹി എന്നത് ഇവിടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നിയാ പോരാ, നമുക്ക് നല്ല ആർക്കും ഒന്നും ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പിറകെ വേറെ ആർക്കും ഒന്നും കാര്യമില്ല. എന്താണ് വിഷയം? ഈ ലോകത്തുള്ള എല്ലാ മിനാരങ്ങളിൽ നിന്നും എല്ലാ പള്ളികളിലെ മിനാരങ്ങളിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടല്ലോ, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ദിവസം 10 പ്രാവശ്യം വിളിച്ചു പറയുന്നു. എവിടെയത് കേൾക്കാത്തത്? റേഡിയോയിൽ വന്നതോടുകൂടി ദുന്യാവിൽ ഇത് കേൾക്കാത്തൊരു സ്ഥലമില്ല. എന്താ അതിന്റെ അർത്ഥം? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അള്ളാഹുവിന്റെ പരുത്തവും പരലോക മോക്ഷവും നമുക്ക് ലഭിക്കുന്നതിന് നാം എന്ത് വേണം എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു അയച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഈ മുഅദ്ദിൻ പറയുന്നത് കേട്ടോ. അപ്പൊ അതങ്ങനെ അല്ല എന്ന് പറയാൻ ലോകത്താരെങ്കിലും എല്ലാവരും ഇത് മൗനമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഈ നിലയിൽ മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകന്മാർ ധാരാളം പേരുണ്ടല്ലോ. ആരുടെയെങ്കിലും പേര് ഈ പ്രകാരത്തിൽ കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലും? അതായത് അഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാ, അഷ്ഹദു അന്ന മൂസ റസൂലുള്ളാ എന്ന് ഇതുപോലെ എവിടെയെങ്കിലും വാക്ക് വിളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ഒരൊറ്റ നബിയുടേത് മാത്രമേ കേൾക്കുന്നുള്ളൂ. അതൊരു പ്രത്യേകതയാണ്, അതൊരു വിശേഷതയാണ്. നബിയെ തങ്ങളുടെ പ്രശസ്തിയെ നാം ഉയർത്തിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അള്ളാഹു പറയുന്നത്. അതിന്റെ ഒരു പുനർത്തിയാണ് ഇതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അങ്ങനത്തെ ആ ഉന്നതമായ അതിവിശിഷ്ടമായ പദവി ലഭിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആധികാരികമായി പറയുന്നതാണ് ഇത് കേട്ടോ. നേരം പുലരോളം നമസ്കരിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ഞമ്മളുമായി ബന്ധമില്ല. കേട്ടോ, ഈ നല്ല വിദേശത്ത് എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ ചില ആളുകൾക്ക്. എന്താണ് വിശേഷം? നല്ല വിദേശത്ത് അറിയോ വിശേഷം? ഇതിനൊക്കെ നല്ലൊരു വിദേശത്ത് അവരുടെ ശൂറ എത്ര ശൂറകളാ പോ, എല്ലാ ശൂറകളും കൂടി സംയുക്തമായ ഒരു യോഗം കൂടിയിട്ട് ഇതിനൊക്കെ നല്ലൊരു വിദേശത്ത് അവതരിപ്പിക്കട്ടെ. അറിയോ അവസാനം കുല്ലു ബിദഅത്തുൽ ലാല, സർവ ബിദഅത്തുൽ ലാലത്താണ് എന്ന് അവിടുന്ന് പറഞ്ഞു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ചിലർ പറയുന്നേ എല്ലാ ബിദഅത്തും ദുർമാർഗ്ഗമാണെന്ന് പറയാൻ പാടില്ല, ചില ബിദഅത്ത് സന്മാർഗമാണ്. അതാണ് ബിദഅത്തെ അസനത്ത്. എന്തൊരു അബ്ധിക്കാരമാണ് ഈ കാണിക്കുന്നത്! ആരോടാണ് ഈ ഭേദഗതി പറയുന്നത്? ഏ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി എന്ന് പറയുന്നവന് ഇത് പറയാൻ പാടുണ്ടോ? ആളെ വണ്ണം വലിപ്പോ എണ്ണപ്പെരുപ്പൊന്നും നമ്മുടെ നോക്കാൻ കഴിയൂല. ആള് വണ്ണ വലിപ്പാണെങ്കിൽ വലിയ പാന്തിച്ചോട്ടെ, എണ്ണപ്പെരുപ്പാണെങ്കിൽ അധികം റേഷനും വാങ്ങിക്കോട്ടെ, അക്കാര്യം തീർന്നു. ഇവിടെ കാര്യം ന്യായത്തിന്റെ മുകളിലാണ് സംസാരിക്കാറുള്ളത്. കൊല്ലുമില്ല, എല്ലാ വിദേശത്തും ദുർമാർഗമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കേട്ടോ. ഇത് നേരെ പറഞ്ഞില്ലേ, നേരം വലിയൊരോളം തീരെ ഉറങ്ങാതെ നമസ്കരിക്കൽ ദുർമാർഗമാകുന്നു, കൊല്ലം മുഴുവൻ ഇടപെടാതെ നോമ്പ് നോൽക്കൽ ദുർമാർഗമാകുന്നു. വിദേശം അതാ കണ്ട് തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ എവിടെ എത്തിക്കുന്നത് അറിയോ? പോളിയൊന്നും പിളയാതെ കളയാതെ ചൊല്ലോർക്ക് മണിമാടം സ്വർഗത്തിൽ ദായം കൊടുക്കുമ്പേൻ. അതായത് മുഹൈദ്ദിമാലുണ്ടല്ലേ നമ്മളെ നാട്ടിൽ, അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. മുഹൈദ്ദിമാലയിൽ ഒരു വരിയാണ് ഈ ചെല്ലിയത്. എന്താണ്? ആദ്യം മുതൽ അവസാനം വരെ ഒരു വാക്കും വിട്ടുപോകാതെ പാടിയാൽ സ്വർഗത്തിൽ മണിമാടം. മണിമാടം എന്ന് പറഞ്ഞാല് പിന്നെ ഉയർന്ന മാളിക, വിമാനം നോക്കുമ്പോലെ നോക്കേണ്ടി വരും, അങ്ങനത്തെ മാളിക കൊടുക്കും സ്വർഗത്തിൽ നിന്നാ. അറിയോ ഞങ്ങൾ ഓർത്താൻ തൊള്ളേ തോന്നിയത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ ഇബ്ലീസ് കണ്ടു ഒരുങ്ങിയിട്ട് ഒരു സൈന്യത്തെ ഇറക്കിവിട്ടിരിക്കുകയാണ്, എന്നിട്ട് സർവം നാശാക്കാൻ ശ്രമിക്കാം. പക്ഷേ ഖിയാമ നാൾ വരെ ഇതിന്റെ സത്യം തെളിയിക്കുവാൻ ഒരു വിഭാഗത്തെ അള്ളാഹു തയ്യാറാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് മുഖേന നമ്മെ അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ കൂട്ടത്തിൽ പങ്കെടുക്കുവാനും പ്രവർത്തിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദി വ ആലിഹി വസഹബിഹി.